Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അടുത്ത പ്രശ്നത്തിന് സമാനം പറയുന്നു. നീ സത്താണോ ഉപദേശം? എന്താണ് തത്വമസി? സദാത്മീകത്വമാണ് ഉപദേശിച്ചത്. ഞാൻ സത്താണ്. അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ താൻ സത്താണെങ്കിൽ അത് പരമാർത്ഥമാണല്ലോ. എന്തുകൊണ്ട് താൻ അതിനെ അറിയുന്നില്ല? പരമാർത്ഥമല്ലാത്തതിനെല്ലാം അറിയുന്നു. താൻ സത്തെന്ന് മാത്രമല്ല, സത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു തേജോപന്ന കാര്യമായിരിക്കുന്ന ശുംഖം ശരീരം അത് സത്തിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ അത് സത്തായിട്ട് തന്നെ അറിയും, സത്തിനെ അറിയും, മറ്റൊന്നുകൂടെ അറിയാൻ പാടില്ല. വിദ്യമാന ഭൂമിവസ്തു ഉപലഭ്യത, ആ വസ്തു എങ്ങനെയാണുള്ളത് അതുപോലെ അനുഭവപ്പെടുന്നില്ല, അറിയാൻ കഴിയുന്നില്ല. ഒന്നിനെ അതായിട്ട് ബോധിപ്പിക്കുകയും എന്നാൽ അതങ്ങനെ അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് യുക്തിവിരോധം പറയുന്ന അങ്ങനെ ശരിയാകും. മറിച്ച് പ്രകാരേന്ദ്രിയന് ഉപലഭ്യത ഇവിടെ എന്താണ്? സത്തിന് സത്തായിട്ട് അറിയാൻ കഴിയുന്നില്ല. സത്തിന് തേജോപന്ന കാര്യമായി ശരീരമായിട്ട് അറിയുന്നു, അങ്ങനെ പ്രപഞ്ചമായിട്ട് അറിയുന്നു, മനസ്സായി കർണങ്ങളായി നാനാരൂപത്തിൽ അറിയുന്നു, നാമരൂപങ്ങളായി അറിയുന്നു. എന്നാൽ സത്തെന്ന് പറയും കാരണം മനസ്സിൽ വരുന്ന സംശയമാണ്, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു പുസ്തകമാണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകമായിട്ട് തന്നെ അറിയും, മറ്റൊന്നായി അറിയില്ല. മേശയെന്ന് പറഞ്ഞാൽ മേശയായിട്ട് സത്തിന്റെ കാര്യത്തിൽ മാത്രം സത്താണ്, പക്ഷെ അങ്ങനെ അറിയുന്നില്ല. സത്താണെന്ന് ബോധിപ്പിച്ചിട്ടും അറിയില്ല, സത്താണെന്ന് ബോധിപ്പിച്ചിട്ടും അറിയില്ല എന്ന് സ്വയം ധരിക്കുന്നു. ഇവിടെ ഇപ്പോഴും പുത്രനെ ബോധിപ്പിച്ച് സത്താണ്, ബോധിപ്പിച്ചിട്ടും സത്താണെന്ന് അറിയുന്നത് സാമാന്യ അനുഭവമാണ്. മറിച്ച് വീണ്ടും പ്രകാരാന്തരങ്ങൾ ഉപലബ്ധത നാമരൂപാത്മകമായി സത്തായും അസത്തായും എല്ലാം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? വസ്തുവിന്റെ വാസ്തവ സ്വരൂപം ആ രീതിയിൽ തന്നെ വെളിപ്പെടണം എന്നാണ് ചോദ്യകർത്താവിന്റെ താല്പര്യം, മറിച്ചാകാൻ പാടില്ല. ബ്രഹ്മമാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ബ്രഹ്മമായി അറിയുന്നു? അതാണ് ശൃംഗോത്ര ദൃഷ്ടാന്തം. സോമന് പറയുന്നു അങ്ങനെ അറിയണമെന്നില്ല. ഒരു വസ്തു ഒരു വസ്തുവിനെ ഒന്നുമല്ല, ഒരു വസ്തുവിനെയും അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ അറിയണമെന്ന് നിയമമില്ല. പറഞ്ഞെന്നവരോ അറിഞ്ഞില്ലെന്നു വരാം, അതാണ് അതിന്റെ നിയമം. അത് അവ്യവസ്ഥിതമാണ്, മിക്കവാറും അത് അറിയാതിരിക്കാനാണ് സാധ്യം. യതിജൈമർത്ഥം പ്രത്യക്ഷീകർത്തു വിശ്വസി പിണ്ടരൂപം ലവണം ഏതായ ഭക്ഷിപ്യ അധ മാംസപ്രാതിരൂപസിതഥേ പറയുന്നതിനകത്ത് പ്രത്യക്ഷമായ അറിയണം. യുക്തി അനുഭവങ്ങളിലൂടെ ഇത് ഉറപ്പിക്കണം. എന്താണ്? ഒരു വസ്തു ഉണ്ടെങ്കിലും നമ്മൾ അറിയണമെന്നില്ല. നീ സത്താണെങ്കിലും നിന്നെ സത്തായി അറിയണമെന്നില്ല. ഇക്കാര്യം ഈമമർത്ഥം പ്രത്യക്ഷീകരിച്ചു വെച്ചു പ്രത്യക്ഷമാകണമെന്നില്ല. പ്രത്യക്ഷം എന്ന് പറയുന്നത് വ്യക്തമായി ബോധ്യം വരിക. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു, ഭ്രാന്തി ഇതെല്ലാം ദൂരീകരിച്ചിട്ട് വരുന്ന അറിവ്, അതാണ് പ്രത്യക്ഷം. കേട്ടാലും മതി, ഒരു കാര്യം പ്രത്യക്ഷമാണ്. കാണണമെന്നൊന്നുമില്ല, കണ്ടും പ്രത്യക്ഷമാണ്, കേട്ടാലും പ്രത്യക്ഷം, അനുമാനിച്ചാലും പ്രത്യക്ഷം, ഇതിലൂടെയും പ്രത്യക്ഷം ഞാനുണ്ടാവാം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അതാണ് താല്പര്യം. എവിടെയാണോ സംശയമില്ലാതെ വരുന്നത്, സംശയമില്ലാതിരിക്കാൻ കഴിയുന്നത് പ്രത്യക്ഷമാണ്. അതിൽ കാണണമെന്നൊന്നും സംശയമില്ലാതിരുന്നു. വടക്ക് ഹിമാലയമാണ് ഒരാൾ പറയുന്നത്, കേൾക്കുന്ന ആൾ ബോധ്യം വടക്ക് ഹിമാലയമാണ്. കാര്യത്തിൽ സംശയമില്ലെങ്കിൽ അത് പ്രത്യക്ഷമാണ്, എന്നാൽ നേരിട്ട് കാണണമെന്നില്ല. അറിവ് പ്രത്യക്ഷമാണ്, ശബ്ദപ്രത്യക്ഷം, ശബ്ദത്തിലൂടെ ഉണ്ടാകുന്ന പ്രത്യക്ഷം, അതാണ് പ്രത്യക്ഷത്തിന്റെ സ്വഭാവം. നേരിട്ട് കാണുന്നതാണ് പ്രത്യക്ഷം, അങ്ങനെയല്ല. ഒരാൾ ഇവിടെ ഇരിക്കുന്നു, തണുത്ത കാറ്റടിക്കുന്നു, കടലരമ്പുന്ന ശബ്ദം കേൾക്കുന്നു, ഊഹിക്കുന്നു എന്റെ സമീപത്തിൽ കടലുണ്ട്, ഈ ജ്ഞാനം പ്രത്യക്ഷമാണ്. ഊഹിച്ചതാണ്, പക്ഷെ ജ്ഞാനം പ്രത്യക്ഷമാണ്. എന്തുകൊണ്ടതിനെ പ്രത്യക്ഷം എന്ന് വിളിക്കുന്നു? അവിടെ നിന്ന് സംശയമില്ല, അതിന് വേണ്ടുന്നുള്ള എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമാണ്, അജ്ഞാനം പ്രത്യക്ഷമാണ്, സംശയ വിപരീയ രീതമായ ജ്ഞാനം. അതെങ്ങനെ അങ്ങനെ ഈ കാര്യം നിങ്ങൾക്ക് നിശ്ചയിക്കണമെങ്കിൽ അതിനെ തെളിയിച്ചു തരും. എങ്ങനെ പിണ്ടൊരു നല്ല ഗുണം ഏത് ഭൂതകീയബദ്ധമായ ഭക്ഷ്യ ആദ്യം ഈ പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പിടുക, ലവണം കല്ലുപ്പ് അതിടുക. ഭക്ഷിപ്പ്യ അഥമാ മാംസോ പ്രാതിരുപസി തഥോപദേശി, ഒന്നും ചെയ്യേണ്ട, അതങ്ങനെ വയ്ക്കുക. നാളെ രാവിലെ അതുമായിട്ട് എന്റെ അടുത്ത് വരിക, ഉപ്പിട്ട വെള്ളവുമായിട്ട് വരിക, അത് പ്രത്യക്ഷപ്പെടുത്തി തരാം എന്ന. സഹ പിതൃത്വമർത്ഥം പ്രത്യക്ഷീകരത്തും ഇച്ഛൻ തഥാചക്കാര. ശരി, പിതാവ് പറഞ്ഞ കാര്യമൊന്നും മനസ്സിലാക്കുന്നുണ്ടോ? ഒരു വസ്തു ഉണ്ടെങ്കിലും അത് അറിയണമെന്നില്ല, മറ്റേതെങ്കിലും തരത്തിൽ അറിയാം. അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മറ്റു തരത്തിലായിരിക്കും അനുഭവപ്പെടുന്നത്, അതിന്റെ വസ്തുരൂപത്തിലായിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പ്രകാരാന്തരീണ അറിയുന്നു. ഉപ്പിനെ നേരിട്ടറിയുന്നില്ല. ഉപഗച്ഛേദി സഹവിത്രോക്തമർത്ഥം പ്രത്യക്ഷീകരിച്ചു തഥാചകാര സംഭവവാച പരേദ്യു പ്രാതരല്ലവണം ദോഷരാത്രി ഉദകി അവാധ നിക്ഷിപ്തവാൻ അംഗവ്യവസ്ഥാഹര. ശരി, ആ വെള്ളം കൊണ്ടുവരിക, ഉപ്പിട്ട വെള്ളം. ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞനുസരിച്ച് നീ സൂക്ഷിച്ചു വെച്ച് അത് കൊണ്ടുവരിക. തിപ്തഹത്ത ലവണം ആജഹേഷു കകല അവമനസി കുത്തുകയിൽ നവിവേദാതവാൻ യഥാത ലവണം വിദ്യമാനമേവ അപ്സുവിലീനം സംശ്രേഷ്ഠമൊക്കെ കൊണ്ടുവന്നു നോക്കി. കഴിഞ്ഞ ദിവസം പ്രത്യക്ഷമായി കണ്ട ആ ലവണം ഉപ്പ് വെള്ളത്തിലില്ല. ഉപ്പെന്ന് പറയുന്നത് പ്രത്യക്ഷയോഗ്യമായ വസ്തുവാണ്, അത് പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരുന്നതാണ്. കണ്ടിട്ട് അത് ഉറപ്പുവരുത്തിയാണ് ഇത് ലവണമാണ്. ഒരു സംശയം ഉണ്ടായി, അജ്ഞാന സംശയ വിവരങ്ങളൊന്നും ഇല്ലാതെ. പക്ഷെ പിറ്റേ ദിവസം നോക്കിപ്പോ അത് കാണാനില്ല, അതവിടെ ഇല്ല, പ്രത്യക്ഷമാക്കാൻ കഴിയുന്നില്ല. ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ പോയി. കഴിഞ്ഞ ദിവസത്തെ പോലെ അത് പ്രത്യക്ഷമാകുന്നില്ല. ഇനി അതവിടെ ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കാമല്ലോ? പക്ഷി പറന്നുപോയതുപോലെ ലവണം ഇനി പറന്നുപോയതാണ് അല്ല, അവിടെ ഉണ്ടെങ്കിലും അത് പ്രത്യക്ഷമാകുന്നില്ല. അതാണ് അടുത്ത് പറയുന്നത്, യഥാ വിലീന ലവണം നവേദ്ധ തഥാ വിചക്ഷുഷ സ്പർശനേന ച പിണ്ഡരൂപ ലവണം അഗ്രഹ്യമാണ് വിദ്യദേവ സുഖലഭ്യതേ ച ഉപായാന്തരേണ ഇത്യേത പുത്രം പ്രത്യായത് വിച്ഛനാഹ അംഗ അസ്യ ഉദകസി അന്താ ഉപരിഷ്ടാത്രി ആചാമ ഇതിക്വാ പുത്രം തഥാ കൃതവന്തം ഉവാച കഥം ലവണം സ്വാഗത. പ്രത്യക്ഷമായി കാണുന്നില്ല, മുമ്പ് ലവണത്തെ പ്രത്യക്ഷമായി കാണാം, സ്പർശിച്ചു പറഞ്ഞു, ലവണത്തെ സ്പർശിക്കാൻ കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട്? അതൊരു പിണ്ഡമായി, ഒരു വസ്തു ആയിരുന്നു, ഘനമുള്ള ഒരു വസ്തുവായിരുന്നു, ഘനമാനങ്ങളുള്ള ഒരു വസ്തുവായിരുന്നു. അങ്ങനെയാണ് അത് പ്രത്യക്ഷമായത്. പക്ഷെ ഇന്നോ നവേദ്ധ പറയുന്നു, അറിയാൻ പറ്റുന്നില്ല, ഇതിനെ കുറിച്ചുള്ള അറിവില്ല. തഥാപി തച്ചുഷ സ്പർശനേനെ പിണ്ടരുന്നല്ല, കണ്ണുകൊണ്ടറിയാൻ വയ്യ, സ്പർശിച്ചറിയാൻ വയ്യ, മറിച്ച് വിദ്യതയ അപ്സു, പക്ഷെ ജലത്തിൽ അതുണ്ട്. എങ്ങനെ സംശ്രേഷ്ഠം, അതിൽ വിലയിച്ച്, അതിനോട് ഏകീഭവിച്ച്, അത് ജലത്തിലുണ്ട്, പായാന്തരേണം, അത് ഗ്രഹിക്കാൻ കഴിയും, കണ്ണുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയും, സ്പർശിച്ച് ഗ്രഹിക്കാൻ കഴിയും, പക്ഷെ മറ്റൊരു ഉപായത്തിലൂടെ അതിനെ ഗ്രഹിക്കാൻ കഴിയും. ഇത്യേത പുത്രം പ്രത്യാഗം, ഒരു വസ്തു ഒരു തരത്തിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു തരത്തിൽ അതിനെ ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഒരു തരത്തിൽ ഗ്രഹിച്ചില്ല, അതുകൊണ്ട് അതില്ല എന്ന് ഉറപ്പിക്കരുത്. അങ്ങനെ ഉറപ്പിക്കാൻ പാടില്ല. ഇച്ഛൻ അഹ അംഗ അത്യുതകസ്യ അന്താതുപരിഷ്ഠ ഗ്രഹീത്വ ആചാമ. അതിനുവേണ്ടി പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യുക, അതിന്റെ മുകളിൽ ഒന്ന് സ്പർശിച്ചിട്ട് ആചാരത്തിന്റെ മുകളിൽ ഉപരിഭാഗത്ത് ഒന്ന് സ്പർശിക്കുക, ഒരു തുള്ളി എടുത്ത് കുടിച്ചു നോക്കുക, ആചമനം ചെയ്യുക, നാക്കിലൊന്ന് സ്പർശിക്കുക, അത് മതി ആചമനത്തിന് അത്ര. ഉത്തപുത്രൻ തഥാ പ്രതിബന്ധ വാച കഥമിരി. ശരി, പുത്രൻ അതിൽ നിന്ന് ഒരു തുള്ളി ജലം എടുത്ത് കുടിച്ചു നോക്കി മുകൾ ഭാഗത്തുനിന്ന്. ഇത് അവതരിച്ച് എങ്ങനെയുണ്ട്? വിഗ്രഹ ലവണം സ്വാദതൈ, ഉപ്പ് രസമുണ്ട്, ഉപ്പ് രസം ഞാൻ അനുഭവിക്കുന്നു. ഉപ്പിന്റെ രസം അറിയാം പുത്രന്റെ നേരത്തെ, എന്റെ സ്വാദ് ഇങ്ങനെയാണെന്ന് അറിയാം. പക്ഷെ മുമ്പ് അത് കണ്ടും അറിയാൻ കഴിയുമെങ്കിൽ, കണ്ടിട്ടും പറയാൻ കഴിയുമായിരുന്നു, ഇപ്പാണ് രസം അനുഭവിക്കാതെ. മുമ്പ് ആ രസം അനുഭവിച്ച സ്മരണയുണ്ട്, അപ്പോ ഉപ്പിനെ കാണുമ്പോ തിരിച്ചറിയുന്നു ഇത് ഉപ്പാണ്. മുമ്പ് അത് ചക്ഷുരേന്ദ്രിയത്തിലൂടെയും രസനേന്ദ്രിയത്തിലൂടെയും ഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ മുമ്പിൽ ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കാനില്ല, മറിച്ച് അവിടെ കാണുന്നത് കേവലം ജലം. ആ ജലരൂപത്തിൽ കാണുന്നത് ഉപ്പ് വിലയിച്ചു ചേർന്നതാണ്. അവിടെ എന്താണ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഒരു വസ്തു ഒരു തരത്തിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു തരത്തിൽ ഗ്രഹിക്കാം. എന്നുവെച്ചാൽ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു കാര്യവും മറ്റൊരിന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റുന്നു രസനേന്ദ്രിയത്തിലൂടെ. അതുപോലെ സത്ത് കണ്ണു തുറന്ന് ബാഹ്യമായി കാണുമ്പോൾ ഇവിടെ കാണുന്നത് നാമരൂപങ്ങളാണ്. സത്തെന്ന് പറയാൻ വേണ്ടത് അത് പരിണമിക്കുന്നു, മാറുന്നു, നശിക്കുന്നു, വികാരങ്ങൾ കടിമപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതിന് സത്തെന്ന് പറയാൻ കഴിയും. സർവത്ര സത്താണ്, സത്കാര്യമാണ് തേജോപന്നം, അതിന്റെ കാര്യമാണ് ശരീരം, അതും സത്ത് തന്നെ. ഇതാണ് പരമാർത്ഥമെങ്കിലും അങ്ങനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല, സത്തായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അസത്തായി ഗ്രഹിക്കുന്നു. നാം രൂപാത്മകം സർവവും അസത്താണെന്ന് ഗ്രഹിക്കേണ്ടി വരും. ഇവിടെ ഒരു തരത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഈ സ്ഥൂലമായ ബുദ്ധി കൊണ്ട്, ഈ മനസ്സുകൊണ്ട് ഇതിനെ സത്തായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കണ്ണുകൊണ്ട് ഗ്രഹിക്കാൻ വയ്യ ഉപ്പാണ്, പക്ഷേ രസനേന്ദ്രിയം കൊണ്ട് മറ്റൊരു തരത്തിൽ അതിനെ ഗ്രഹിക്കും. അതാണ് ഇവിടുത്തെയും പ്രശ്നം. സത്താണ് പരമാർത്ഥമാണെങ്കിലും സത്തിനെ മനസ്സുകൊണ്ട് അത് ഗ്രഹിക്കേണ്ടത്, മനസ്സുകൊണ്ട് സത്തിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഭാഷകാരൻ പറയും, സംസ്കൃതമായ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കാം. രസനേന്ദ്രിയം കൊണ്ട് എങ്ങനെയാണോ ആ രസത്തെ ഗ്രഹിക്കുന്നത്, അതുപോലെ സംസ്കൃതമായ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കുന്നു. അത് ആഗ്രഹങ്ങൾ മേഖലയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യക്ഷമാക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പറ്റാന സംസൗകര്യങ്ങളൊന്നും കൂടാതെ ഇവിടെ അസംസ്കൃതമായ മനസ്സുകൊണ്ട് സത്യം ഗ്രഹിക്കുന്നുണ്ട്. സർവജീവന്മാരും അസ്തിത്വം സത്വം അതിനെ അനുഭവിക്കുന്നു. പക്ഷെ അവിടെ അതാണ് പരമാർത്ഥം, സത്തിനെ സത്തായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. സത്വം എന്ന് പറഞ്ഞാൽ പരമാർത്ഥം തന്നെ, അതിനെ സത്തായി ഗ്രഹിക്കാൻ കഴിയും, മറിച്ച് അത് നാമരൂപാത്മകമായി ഗ്രഹിക്കുന്നു, ശരീരേന്ദ്രിയ മനോബുദ്ധികളായി ഗ്രഹിക്കുന്നു. അങ്ങനെ ഇവിടെ വരുന്ന വ്യത്യാസം. സംസ്കൃത ബുദ്ധി എങ്ങനെ ഗ്രഹിക്കുന്നു? സത്തിന് സത്തായി തന്നെ ഗ്രഹിക്കുന്നു. ഇനി സത്തിൽ വന്ന് ഈ ഭ്രാന്തികളെല്ലാം നിരാകരിക്കുന്നു, അങ്ങനെ ഗ്രഹിക്കുന്നു. സത്തിൽ വന്ന ഭ്രാന്തി തേജോമെന്ന കാര്യമാണിത്, ഇത് നശിക്കുന്നതാണ്, വികാരമുള്ളതാണ്, ആ രീതിയിലുള്ള ഈ അനുഭവം, ഇതിനെ നിരാകരിച്ചിട്ട് ഏകമായി സത്തായി ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നതിൽ വരുന്ന തടസ്സങ്ങളില്ലായ്മ ചെയ്യുന്നു, അതാണ് ഞാൻ ചെയ്യുന്നത്. ആ തടസ്സങ്ങൾ അജ്ഞാനാദികളെ ഇല്ലാതെയും ഇല്ലാതാക്കുന്നു, അതാണ് ബുദ്ധിയോട് ഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. ഒരു തരത്തിൽ ഗ്രഹിച്ചില്ലെങ്കിൽ അതില്ലാന്ന് ധരിക്കരുത്, മറ്റു തരത്തിൽ ഗ്രഹിക്കാം. അതിനുദാഹരണമാണ് ഈ പറഞ്ഞത്, ജലത്തിന്റെ എവിടെ നോക്കിയാൽ മുമ്പ് ആ ലവണം ചെറിയൊരു കല്ലായിരുന്നു, ഇവിടെ ഇപ്പൊ അങ്ങനെ. ആ ജലത്തിൽ എവിടെ സ്പർശിച്ചാൽ അത് തന്നെ ഒരേ രസം, രസവും സത്ത് രസമാണ് എന്ന് പറയും. അതുപോലെ സർവത്ര സദനുഭവം എന്ന് പറയുന്നതാണ്. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്, തഥാ മധ്യാഗതസി ഗ്രഹീത്വാചാം, ഇനി അതിന്റെ മധ്യത്തിൽ നിന്ന് ആചമിച്ചു നോക്കുക, കഥമിതി ലവണമിതി പറഞ്ഞു, ഒപ്പ് തന്നെ സംശയമില്ല. അധോ ദേശ ഗ്രഹിക്കുവച്ച അതിന്റെ അടിയിൽ നിന്ന് അടിയിൽ സ്പർശിച്ചിട്ട് അതൊന്ന് ആചമനം ചെയ്യുക, കഥമിറ്റ് ലവണമിറ്റി. സർവത്ര ലവണം തന്നെ, ജലം മുഴുവൻ. ആ ജലത്തിന്റെ സ്ഥാനത്ത് നാമരൂപാത്മകമായി പ്രപഞ്ചം, ലവണത്തിന്റെ സ്ഥാനത്ത് ഈ സത്യം. ജലത്തിൽ എവിടെ എങ്ങനെ ജലത്തെ ആക്രമിച്ചാലും മധുരം തന്നെ, മറ്റൊരു രസം അവിടെ ഇല്ല, ലവണം അതിൽ വിലയിച്ചതുകൊണ്ട്. നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അസംസ്കൃത ബുദ്ധിക്ക് ഒന്നും നിശ്ചയിക്കാൻ കഴിയുന്നില്ല, ഇത് സത്താണോ അസത്താണോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭാര്യ, എനിക്കറിയാൻ പറ്റുന്നില്ല, ഉറപ്പിക്കാൻ കഴിയുന്നില്ല, ഇത് ലവണമാണോ. കാണുന്നത് വെറും ജലമാണ്, പിന്നെ ലവണം ഒന്നങ്ങനെ ഉറപ്പിക്കും. ഉപായാന്തരം കൂടാതെ രസനേന്ദ്രിയത്തെ ആശ്രയിക്കുക. അതുപോലെ ഇവിടെ സംസ്കൃത ബുദ്ധി ആശ്രയിച്ചു കഴിഞ്ഞാൽ സർവത്ര നാമരൂപാത്മകമായ പ്രപഞ്ചം, തേജോമെന്ന കാര്യമായിരിക്കുന്ന ഈ ശുംഖം ശരീരം, ഇവിടെ പറയുന്ന രീതി ആ ഭാഷ ഉപയോഗിക്കുന്നു.